أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم സ്നേഹമുള്ള സഹോദരന്മാരെ, സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഖുർആൻ വിരുദ്ധ ഭാങ്കും ഇഖാമത്തും തുടങ്ങിയതാണ് ഇന്ന് നമ്മുടെ വിഷയം. ആമുഖം നീട്ടിക്കൊണ്ടുപോകാതെ വിഷയത്തിലേക്ക് കടക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ബാങ്ക് എന്നത് നമുക്കെല്ലാവർക്കും ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ അറിയാവുന്ന ഒരു കാര്യമാണ്. ബാങ്കിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും അതിലെ തെറ്റുകളെക്കുറിച്ചും പറയുമ്പോൾ ചരിത്രത്തിലേക്കൊന്നും തീരെ തന്നെ പ്രവേശിക്കാതെയാണ് എന്റെ വിഷയം അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഹദീസുകൾ പലതും, എന്നല്ല, അതിലെ 90% വിശുദ്ധ ഖുർആനിന്റെ സത്യത്തിന് നിരക്കാത്തതും ബുദ്ധിശൂന്യവുമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഹദീസുകളെ നാം തള്ളുന്നതും അത് ഒരു കാരണവശാലും പ്രമാണമാക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നതും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ചരിത്രമെന്ന നിരക്ക് പല ആളുകളും എഴുതിവച്ചത്, അതല്ലെങ്കിൽ പലരിൽ നിന്നും പകർത്തിയത് ഒരു പ്രമാണമെന്ന രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റാത്തതുപോലെ തന്നെ ജനങ്ങളുടെ മുന്നിൽ അതുമായി അതിലൂടെ വിഷയം അവതരിപ്പിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ള ബാങ്കും അതേപോലെ തന്നെ ഇഖാമത്തും ഒക്കെ തെറ്റാണെന്നും അതേപോലെ അതൊന്നും നബിയുടെ കാലത്ത് ഇല്ല എന്നും തെളിയിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ആ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ വളരെ ഗൌരവമായി പടച്ചതമ്പുരാൻ നമ്മെ ഉണർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത്, പുരോഹിതന്മാരുടെ ലക്ഷ്യം അത് ഇസ്ലാം മതത്തിലെ എന്നല്ല, എല്ലാ മതങ്ങളിലെയും പുരോഹിതന്മാരുടെ ലക്ഷ്യം ഗ്രന്ഥങ്ങളിലെ സത്യങ്ങൾ പൂഴ്ത്തിവെക്കുകയും എന്നിട്ട് പുരോഹിതന്മാരുടെ സ്ഥാനത്തിനും അതേപോലെ തന്നെ നിലനിൽപ്പിനും ആവശ്യമായതൊക്കെ പുറത്തുവിടുകയും അവരെ ബാധിക്കുന്നതും അവരെ അവരല്ലാതാക്കുന്നതുമായ കാര്യങ്ങളെ പൂഴ്ത്തിവെക്കുകയും ചെയ്യുക എന്നത് പുരോഹിതന്മാരുടെ സ്ഥിരം പതിവാണ്. ഇങ്ങനെ ജൂത ക്രിസ്തീയ പുരോഹിതന്മാർ ഇങ്ങനെ ചെയ്തതും അതേപോലെ തന്നെ അതിന്റെ ശിക്ഷയെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുവാൻ സാധിക്കും. ഞാൻ നിങ്ങളെ ഈ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ പടച്ചവൻ പറയുന്നത്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, ഗ്രന്ഥത്തിൽ നിന്ന് അല്ലാഹു ഇറക്കിയതിനെ മറച്ചുവെക്കുന്ന ആളുകൾ, വയഷ്തറൂന ബിഹി സമനൻ ഖലീല, വളരെ കുറഞ്ഞ വിലക്ക് അതിനെ വിറ്റഴിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ദൈവീക ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ എത്രയും മൂല്യവത്തായതാണ്, അതിന് എല്ലാ കാലത്തും മൂല്യമുണ്ട്. മാത്രമല്ല, എല്ലാ മനുഷ്യരുടെ മുന്നിലും അവതരിപ്പിക്കാൻ പറ്റിയതുമാണത്. അതിലെ ഒരു തത്വം മറ്റേ തത്വത്തിനോട് എതിരാവുകയില്ല. മാത്രമല്ല, അതിന്റെ ആദ്യം അവസാനത്തിനോട് വിരുദ്ധമാകുകയില്ല. പക്ഷേ അതിലെ ചില സത്യങ്ങൾ അസത്യമാക്കുവാനും അതിലെ ചില സത്യങ്ങൾ പൂഴ്ത്തിവെക്കുവാനും പുരോഹിതന്മാർ ശ്രമിക്കുന്നു. മാത്രമല്ല, പലതും അവർ പൂഴ്ത്തിവെക്കുന്നു, മറച്ചുവെക്കുന്നു. ഇന്നല്ലദീനെ തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്, ഗ്രന്ഥത്തിൽ നിന്ന് അല്ലാഹു ഇറക്കിയതിനെ മറച്ചുവെക്കുന്ന ആളുകൾ, വയഷ്തറൂന ബിഹി സമനൻ ഖലീല, വളരെ കുറഞ്ഞ വിലക്ക് അതിനെ വിറ്റഴിക്കുകയും ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു. ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, ഈ കക്ഷികൾ അവരുടെ വയറിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത് തീയല്ലാതെ മറ്റൊന്നുമല്ല. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? ഗ്രന്ഥത്തിലെ നിയമങ്ങളിൽ പലതും പൂഴ്ത്തിവെക്കുന്നതും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കാത്തതും, എന്നല്ല, ഒരു വേള അവരെ ഉയർത്തിക്കാണിക്കുന്നതുമായ തത്വങ്ങൾ അവർ പൊക്കിക്കാണിക്കുകയും എന്നിട്ട് അതിനെ പ്രചരിപ്പിക്കുകയും മറ്റുള്ളതിനെ തരം താഴ്ത്തുകയോ അതല്ലെങ്കിൽ പൂഴ്ത്തിവെക്കുകയോ ചെയ്തുകൊണ്ട് പൌരോഹിത്യം ഇവിടെ നിലനിർത്തുന്നു. അങ്ങനെ നിലനിർത്തുന്നതിലൂടെ അവർക്ക് ചില വരുമാന മാർഗങ്ങളുണ്ട്. അവരുടെ കുടുംബം കഴിയാൻ, വീട് കഴിയാൻ, അതേപോലെ തന്നെ അവരുടെ സുഖസൗകര്യങ്ങൾ മുറക്ക് നടക്കുവാൻ, അങ്ങനെ ഇങ്ങനെയുള്ള ഗ്രന്ഥത്തിൽ നിന്നുള്ള സത്യങ്ങളെ പൊഴുത്തിവെക്കുകയും അവർക്കിഷ്ടമായതിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിലൂടെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന സമ്പാദ്യങ്ങളുണ്ടല്ലോ, ഇല്ലെന്നാർ തീയാണ് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യവും അസത്യവും വേർതിരിക്കുന്ന, നന്മയെയും തിന്മയെയും വേർതിരിക്കുന്ന അന്ത്യനാളിൽ അവരോട് അള്ളാഹു സംസാരിക്കുകയില്ല. വലായുസക്കീഹിം, അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2:174 വ്യക്തമായി പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് സ്ഥിരം ഒരു തൊഴിലായിരുന്നു എന്ന് സാരം. ഈ ഇനത്തിൽപ്പെട്ട ഒന്നാണ് ബാങ്ക്, അതേപോലെ തന്നെ ഇഖാമത്ത് എന്ന് പറയുന്നത്. അള്ളാഹു അക്ബർ എന്ന് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന വാക്കിൽ അവസാനിക്കുന്ന ചില വാക്കുകളാണ്, അറബി വാക്കുകളാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് ഏത് കാലം മുതൽ തുടങ്ങി എന്നതിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ തീർച്ചയായും അത് ചരിത്രത്തിൽ കൂടിയ ചർച്ച തുടങ്ങാൻ പറ്റുകയുള്ളൂ. അതേപോലെ എന്താണ് ഈ ബാങ്കിൽ ഉൾക്കൊള്ളുന്ന അസത്യങ്ങൾ, അതല്ലെങ്കിൽ ഈ ബാങ്ക് ഉൾക്കൊള്ളുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഇത് ഖുർആനായിക്കൂടാ, ഖുർആൻ യോജിക്കാത്തതായി എന്തുകൊണ്ട്, ഇതിനെക്കുറിച്ച് ഒരു ചെറിയ പഠനമാണ് നാം നടത്തേണ്ടത്. നോക്കൂ നിങ്ങൾ, തുടക്കത്തിൽ അള്ളാഹു അക്ബർ നാം എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന എന്ന് മാത്രമല്ല, നമ്മുടെ നമസ്കാരങ്ങളിലും അല്ലാത്തപ്പോഴുമൊക്കെ അള്ളാഹു അക്ബർ എന്ന് പലപ്പോഴും നാം പറയുന്നു, പറയേണ്ടി വരുന്നു. അങ്ങനത്തെ ആ വാചകത്തിൽ യാതൊരു തെറ്റുമില്ല, യാതൊരു അപാകതയും അതിലില്ല. അത് ഒരു പുരോഹിതന്മാരുടെ ഒരു സൂത്രങ്ങളിൽ, ചില സൂത്രങ്ങളിൽ ഒന്നാണത്. എന്താണ്, ചില വാക്കുകൾ അതല്ലെങ്കിൽ ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അവർ ഉണ്ടാക്കി തീർക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ കുറ്റമറ്റതാക്കുക, അതിന്റെ തുടക്കം കുറ്റമറ്റതാക്കുക, അതേപോലെ അതിന്റെ അവസാനവും കുറ്റമറ്റതാക്കുക. ഇങ്ങനെ ആദ്യവും അവസാനവും കുറ്റമറ്റതാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മറ്റു ഭാഗങ്ങളിൽ തെറ്റുണ്ടാക്കിയാൽ അതാരും അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കുകയില്ല, അതിലേക്ക് ആരും പെട്ടെന്ന് അങ്ങനെ ചെന്നെത്തുകയില്ല. ഇത് അവരുടെ സൂത്രങ്ങളിലെ ചിലതാണ്. അപ്പോൾ അള്ളാഹു അക്ബർ, ഒരു അപാകതയും അതിലില്ല. അള്ളാഹുവാണ് അത്യുന്നതൻ, അവനാണ് മഹോന്നതൻ, അവനാണ് ഏറ്റവും വലിയവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യാതൊരു കുഴപ്പവും അതിലില്ല. പിന്നെ അടുത്ത വാചകം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ഇവിടെ മുതൽ തുടങ്ങുന്നു ബാങ്കിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള, അതല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്ന തെറ്റുകൾ. ഈ ഭാഗം പറയുന്നതിന് മുൻപ് വേറെ ചില വസ്തുതകളിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ബാങ്ക് എത്ര കാലമായി തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് 1350 വർഷമായി ലോകത്ത് ബാങ്ക് തുടങ്ങിയിട്ട്. അത് ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ ഇല്ലാത്തതുണ്ട്, അതല്ലെങ്കിൽ ഏതൊക്കെ രാഷ്ട്രത്തിന് അതിന് വ്യത്യസ്ത സമയങ്ങളുണ്ട് എന്നതൊക്കെ വേറെ കാര്യം. പക്ഷേ മൊത്തത്തിൽ സംസാരിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന, മുസ്ലിം സമുദായക്കാർ താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ബാങ്കുണ്ട് എന്ന് പറയാം. അത് ചില സ്ഥലങ്ങളിൽ 3 സമയത്താണ്, ചില സ്ഥലങ്ങളിൽ 5 നേരമുണ്ട്, ചില സ്ഥലങ്ങളിൽ 6 നേരമുണ്ട്, ചില സ്ഥലങ്ങളിൽ അതിനേക്കാൾ കൂടിയേക്കാം. 6 സ്ഥലം എന്ന് ഞാൻ പറയുന്നത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ്. സൗദി അറേബ്യയിൽ ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം 6 നേരവും 7 നേരവും കേട്ടെന്ന് വരും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ സമയങ്ങളിലും അതേപോലെ തന്നെ ശൈലികളിലുമൊക്കെ ബാങ്കുകൾ നടക്കുന്നു. ഇത് 1350 വർഷത്തോളമായി. 1400 വർഷം എന്ന് ഞാൻ പറയാത്തതും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ്. കാരണം വിശുദ്ധ ഖുർആനിനോ ഖുർആനിന്റെ സന്ദേശവാഹകനും പ്രചാരകനും പ്രബോധകനുമായ മുഹമ്മദ് നബിക്കോ ഇത് പരിചയമില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബി എന്ന് പറയുന്നത് ശുദ്ധനായ അറബിയാണ്. അതേപോലെ മുഹമ്മദ് നബി പ്രബോധനം ചെയ്യുന്ന വിശുദ്ധ ഖുർആനും ശുദ്ധ അറബിയാണ്. അതുകൊണ്ട് തന്നെ ആ ശുദ്ധ അറബിക്ക് നിരക്കാത്ത വാചകങ്ങളും രൂപങ്ങളുമാണ് ബാങ്കിലൂടെ ഇഖാമത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഇത് അംഗീകരിക്കുന്നതോ മുഹമ്മദ് നബി ഇത് പ്രബോധനം ചെയ്തതോ അല്ല ഇത് എന്ന് വ്യക്തമാകാൻ കൂടുതലൊന്നും തെളിവുകളുടെ ആവശ്യമില്ല. അഷ്ഹദു എന്നത് മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇവിടെ എന്താ സമർത്ഥിക്കുന്നത്? വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ജുമഅക്ക് എല്ലാ ആളുകളും പള്ളിയിൽ വന്നതിന് ശേഷം ഒരു ബാങ്ക്, അവരെല്ലാവരും വന്ന് ഇരുന്നതിന് ശേഷം വേറൊരു ബാങ്ക്, വെള്ളിയാഴ്ച ദിവസത്തെ ബാങ്ക്. ഇതേപോലെ 5 സമയങ്ങളിലും 6 സമയങ്ങളിലുമായി വ്യത്യസ്ത സമയങ്ങൾ സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിലും ബാങ്ക് വേറെയും. ഇവിടെയൊക്കെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് പ്രത്യേകം ശമ്പളം നിശ്ചയിച്ചുകൊണ്ട് തന്നെ ബാങ്ക് നിർവഹിക്കാൻ ആളുകളുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ട്. ഈ അഷ്ഹദു എന്ന് പറയുന്നതിലെ കർത്താവ് ആരാണ്? ഞാൻ ആണ്. ഞാനാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. രണ്ടാമതായി ഞാൻ പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ്. അഷ്ഹദു എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു എന്നാണ്. ഇവിടെ ആരാണ് ഈ ഞാൻ? ഈ ഞാൻ ആരാണ്? ഈ ഞാൻ എന്താണ് ഇവിടെ പ്രത്യേകത? മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്ന നമ്മൾ, നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ ഇവിടെ സാക്ഷീകരിക്കുന്നു എന്നതാണ്. അങ്ങനെയാണ് അതിന്റെ ശബ്ദം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന ശൈലിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെതിരായി ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റ് ആരാധ്യരില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സത്യത്തിൽ ഇവിടെ ഒരു ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അഥവാ മുക്രിക്ക് യാതൊരു അംഗീകാരവുമില്ല, പ്രത്യേകതയുമില്ല. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു ഉദാഹരണം പറയുകയാണ്, എല്ലാ ആളുകളും പള്ളിയിൽ വുദു ഒക്കെ ചെയ്ത് ഖതീബിന്റെ പ്രസംഗവും ശ്രവിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന സമയത്ത് മുക്രി എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി എണീറ്റ് നിന്നുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ എന്ന് പറയുകയാണ്, അഷ്ഹദു ഈ പറയുന്ന ആളുകളെയൊന്നും ഞാൻ മാനിക്കുന്നില്ല, അവരെയൊന്നും ഞാൻ വകവെക്കുന്നില്ല, അവരെയൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല, ഇത്രയും ജനക്കൂട്ടത്തിൽ നിന്ന് ഒരേ ഒരു മുക്രിയായ ഞാൻ ഇതാ പറയുന്നു, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാ. ഇവരൊക്കെ എന്താണ് സാക്ഷ്യം വഹിക്കാന്ന് എനിക്കറിയില്ല, എന്റെ കാര്യം ഞാൻ പറയാണ് എന്നും പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്. വിശുദ്ധ ഖുർആനിന്റെ ശൈലി അനുസരിച്ച് നഷ്ഹദു എന്ന് പറയണം. നഷ്ഹദു ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഇത്രയും ആളുകൾ വരിസംഖ്യ കൊടുത്തും അതേപോലെ ശമ്പളം കൊടുത്തും ഭക്ഷണം കൊടുത്തും നിയമിച്ചിട്ടുള്ള ഈ മുക്രി ഞാനിത പറയുന്നു, ഞാനിത പറയുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥം? എന്നെ നിയമിച്ചത് ഇവരാണ്, അതേപോലെ തന്നെ ഇവരുടെയൊക്കെ സഹകരണത്തോടും പിന്തുണയോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാനടക്കമുള്ള ഞങ്ങൾ ഇതാ പറയുന്നു നഷ്ഹദു എന്നാണ് പറയേണ്ടിയിരുന്നത്. അഷ്ഹദു എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ ശൈലിക്ക് വ്യത്യാസമാണ്, അതേപോലെ തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ തന്നെ അവിടം വെച്ച് തുടങ്ങുന്നു ആ തെറ്റ്. മാത്രമല്ല പടച്ചതമ്പുരാൻ പറയുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ നഷ്ഹദു നഷ്ഹദു എന്നാണ്. ആണോ നഷ്ഹദു ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്തൊക്കെ ആ രൂപത്തിലാണ് പറഞ്ഞത്. പിന്നീട് അൻ എന്ന് പറയുന്ന ആ വാക്കിലാണ് അടുത്ത തെറ്റുള്ളത്. എന്താണത്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോ അൻ എന്ന് പറയുന്നത് അന്ന എന്ന് പറയുന്ന സാധനം, കട്ടിയുള്ള സാധനം, ഉപസർഗം ലോപിച്ചതാണ് അൻ എന്നായത്. അന്ന എന്ന് പറയുന്ന അറബി ഭാഷയിലെ ഉപസർഗത്തിനുള്ള ആ അർത്ഥം അത്ര സ്ഫുടത, അത്ര ഗാംഭീര്യം അൻ എന്ന് പറയുന്ന ഉപസർഗത്തിനില്ല. അതുകൊണ്ട് തന്നെ ശക്തിയായ ഉപസർഗം ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ഷഹാദത്ത്. കാരണം ചെറിയ കാര്യമല്ല ഈ പറയുന്നത്. തന്റെ നാഥനും തന്റെ ശ്രഷ്ടാവും തന്റെ യജമാനനുമായ പടച്ച തമ്പുരാനെ സ്ഥാപിക്കുന്ന, അതല്ലെങ്കിൽ അവനിലുള്ള വിശ്വാസം ഉറപ്പിച്ച് പറയുന്ന, അതല്ലെങ്കിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമാണിത്. ആ ഘട്ടത്തിൽ അവൻ ചെറുതായി പറയേണ്ടതല്ല, വലുതായി തന്നെ പറയണം. അഷ്ഹദു വിശുദ്ധ ഖുർആനിന്റെ ശൈലി അനുസരിച്ച് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം. ഇനി ഒരുത്തൻ അന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാലോ? അഷ്ഹദു അൻ എന്ന് പറയുന്നിടത്ത് അഷ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അത് തെറ്റാവുകയില്ലെങ്കിലും സാഹിത്യ ശൈലി അനുസരിച്ച് അന്ന എന്ന് പറയുന്നതിന്റെ കൂടെ ഒരു ലമീർ കൂടി ചേർക്കണം. അപ്പോൾ അഷ്ഹദു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ എന്നെങ്കിലും പറഞ്ഞാലേ ഖുർആനിന്റെയും ശരിയായ ഭാഷാ ശൈലിയുടെയും സാഹിത്യമനുസരിച്ച് ശരിയാക്കുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവാ, അല്ലാഹു ഇതാ സാക്ഷ്യം വഹിക്കുന്നു, അന്നഹു കാര്യം ലാ ഇലാഹ ഇല്ലാഹു വാ, അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനില്ല, അവനല്ലാതെ ആരാധനില്ല. അപ്പോൾ ഷഹിദല്ലാഹു അന്നഹു, ഈ പ്രയോഗമനുസരിച്ച് എന്ത് പറയണം മനുഷ്യൻ, മുക്രി മുഅദ്ദിൻ എന്ത് പറയണമെന്ന് ചോദിച്ചാൽ അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നല്ല പറയേണ്ടത്, നഷ്ഹദു എന്ന് പറയണം, അന്നഹു എന്നുകൂടി പറയണം അൻ എന്ന് പറയുന്ന സ്ഥാനത്ത്. കാരണം അർത്ഥപുഷ്ടി ഇല്ലാത്തതാണ് അന്നെ, അർത്ഥപുഷ്ടി ഇവിടെ ആവശ്യമാണ്, നിർബന്ധമാണ്, ഷഹാദത്താണ്. അതുകൊണ്ട് അന്ന എന്ന് പറയണം. അന്ന മാത്രം പോരാ, അന്നയുടെ കൂടെ അന്നക്ക ഉണ്ടോ, അന്നക്ക അല റസൂലുള്ളാഹി, വിശുദ്ധ ഖുർആൻ നമുക്ക് കാണുവാൻ സാധിക്കാം. വഖാലു നഷ്ഹദു അന്നക്ക റസൂലുള്ളാഹി, അവർ പറയും യശ്ഹദു, ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്തെന്ന്? അന്നക്ക, നിശ്ചയം താങ്കൾ റസൂലുള്ളാ, അള്ളാന്റെ റസൂൽ തന്നെയാണെന്ന്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി, ഒന്നുകിൽ അന്നയോട് അന്നക്കയാകണം, അന്നക്കയാകുന്നത് താങ്കൾ എന്ന് പറയുമ്പോ മാത്രമേ പറ്റുള്ളൂ. ഒരാൾ തന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആ ആളോട് സംസാരിക്കുമ്പോൾ അന്നക്ക പറ്റുള്ളൂ. അതേസമയത്ത് ഇവിടെ ഇല്ല, അന്നക്ക താങ്കൾ എന്ന അർത്ഥമല്ല ഇവിടെയുള്ളത്. പിന്നെയോ അദ്ദേഹം, ആ നബി, ആ പ്രവാചകൻ, അപ്പോൾ അന്നഹു എന്ന് പറയണോ? അപ്പൊ ഇതാണ് വിശുദ്ധ ഖുർആനിലെ ഭാഷാ ശൈലി. പിന്നീട് കാര്യമായ പ്രശ്നങ്ങൾ അതിലുള്ളത് വേറെ ചില ഭാഗങ്ങളിൽ. അതെന്തൊക്കെയാണ്? നാം എല്ലാവരും പലപ്പോഴും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങൾ, അത് ഏതാണെന്നോ, ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാഹ് എന്നുള്ള ഭാഗങ്ങളിലാണ്. എന്താണ് അവിടെ പ്രശ്നം? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഹയ്യാല സ്വല കൊണ്ടും ഹയ്യാലൽ ഫല കൊണ്ടും എന്താണ് ഈ പറയുന്നവൻ ഉദ്ദേശിച്ചത്? അതല്ലെങ്കിൽ ബാങ്ക് ഉണ്ടാക്കിയവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ബാങ്ക് ഉണ്ടാക്കിയവൻ ഉദ്ദേശിച്ചത് വേറെ തന്നെയാണ്. പക്ഷെ ബാങ്ക് ഉണ്ടാക്കിയവൻ ഉദ്ദേശിച്ചത് അങ്ങനെ ചിലതാണെങ്കിലും ഇത് പറയുന്നവർക്ക് ആ ഉദ്ദേശമല്ല. അതും കൂടി പറയണല്ലോ, ഉള്ളതല്ലേ പറയാവൂ. ബാങ്ക് ഇപ്പോ നമ്മുടെ പള്ളികളിൽ നിന്ന് ഹയ്യാല സ്വല, ഹയ്യാലൽ ഫല എന്ന് വിളിച്ചു പറയുന്നവർക്ക് ബാങ്ക് ഉണ്ടാക്കിയ ആളുകൾക്കുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല. അവരിത് ശുദ്ധ മനസ്സോടുകൂടെ പറയുന്നത് നമസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥിച്ചിട്ടാണ് അവർ പറയുന്നത്. അർത്ഥം അറിയാത്തവരുണ്ട്. മുക്രി എന്ന് പറഞ്ഞാൽ തന്നെ മുറുക്കിന, ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചാൽ എന്താ അറിയോ, മുറുക്കിയ, മുറുക്കി മുക്രി ആയതാ. എന്താ മുറുക്കിന്റെ അർത്ഥം? ഖതീബിന്റെ മെമ്പറിൽ കയറ്റുന്നവൻ. ഖതീബ് ഒരു പ്രത്യേക റൂമിലാണല്ലോ ഇരിക്കുക. അങ്ങനെ ആ ഖതീബ് ഇരുന്നതിന് ശേഷം അവിടെ മൂപ്പര് വടിയൊക്കെ പിടിച്ച് ഇവിടെ റെഡിയാവും. ആര്, മുക്രി സാഹിബ്, ഇവിടെ റെഡിയാവും വടിയൊക്കെ പിടിച്ചിട്ട് വാളെടുക്കാന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ എപ്പോഴും അതന്നെ ശൈലി, വാളെടുക്കുക. എന്താ ഇവിടെ യുദ്ധം ചെയ്യാൻ പോവാ? ആ അക്കണക്കിലൊരു യുദ്ധം തന്നെയാണിത്. ഏതായാലും വാളെടുത്തിട്ട് പറയും, മഹാശരൽ മുസ്ലിമീന റഹിമക്കുമുല്ലാ, ഏ മുസ്ലിം സമൂഹമേ നിങ്ങൾക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, ജുമുഅ എന്ന് പറയുന്നത് സാധുക്കളുടെയും മിസ്കീൻമാരുടെയും ഹജ്ജാണ്. വൈദുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ പെരുന്നാളുമാണ്. അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർദ്, ഖുതുബ എന്ന് പറയുന്നത് ളുഹർ നമസ്കാരം എന്ന് പറയുന്ന നാല് റക്കായത്താണല്ലോ, ആ നാല് റക്കായത്തിന്റെ രണ്ട് റക്കായത്തിന്റെ സ്ഥാനത്താണ് ഖുതുബയുള്ളത്. റവൽ ബുഖാരിയു വ മുസ്ലിം അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇദാ സഈദൽ ഖതീബു അലൽ മിമ്പർ ഫലാ യതകല്ലമന്ന അഹദും ഫമൻ തകല്ലം ഫഖദ് ലഗാ ഫമൻ ലഗാ ഫലാ ജുമഅതല ഇസ്മഉ വ അംസിതു റഹിമക്കുമുല്ലാ ഇസ്തഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറു റഹീം. എന്തായി പറഞ്ഞത്? ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അബൂ ഹുറൈറയിൽ നിന്ന്. ആളല്ല ആളാ മുപ്പറ തന്നെ അവിടെ പറയേണ്ടത്. എന്താ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു അത്രേ, ഇദാ സഈദൽ ഖതീബു അലൽ മിമ്പർ, നമ്മുടെ ഖതീബ് സാഹിബ് മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ, ഫലാ യതകല്ലമന്ന അഹദുൻ, ഒരാളും മിണ്ടിപ്പോകരുത്, ഫമൻ തകല്ലമ ആരെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ, ഫഖദ് ലഗ അവൻ അബദ്ധം കാണിച്ചു, ഫമൻ ലഗ ആരെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാലോ, ഫലാ ജുമഅത്തലഹു അവന് ജുമഅല്ല, അതുകൊണ്ട് ഇസ്മഉ വാൻസിത്തു മിണ്ടാതിരുന്ന് കേട്ടുകൊള്ളണം, റഹിമക്കുമുള്ള പടച്ചോൻ വീണ്ടും നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഇസ്തഗ്ഫിറു പടച്ചോനോട് പൊറുക്കലിനെ തേടിക്കോളൂ, ഫൈനഹു ഗഫൂറു റഹീം അവൻ പാപം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു എന്ന് പറഞ്ഞിട്ടും കൂടെ തിരിഞ്ഞു നിൽക്കും. അങ്ങനെ മൂപ്പര് റൂമിൽ നിന്നപ്പോഴേക്കും മൂപ്പര് ഒരു മൊബൈൽ ടെക്സ്റ്റൈൽസ് അയച്ചും കൊണ്ട് കയറി വരും. ഒരു തലയെ കിട്ടി പിതിന്റെ തൊപ്പി, പിന്നൊരു ടബലി, പിന്നൊരു മിണ്ട്, അങ്ങനെയൊക്കെ കയറിട്ട് വന്ന സലാമു അലൈക്കും ആ വരമ്പിയ ശബ്ദത്തിനിങ്ങോട്ട് വന്ന് കയ്യൊക്കെ കൊടുത്ത് ആ വാളുങ്ങോട്ട് വാങ്ങും. എന്താ ഈ വാളിന്റെ അർത്ഥം? ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചതെന്ന് അറിയിക്കലാണത്രേ, പുറത്ത് പറയണ്ട. ഇസ്ലാം വാളുകൊണ്ടാണോ പ്രചരിച്ചത്? ആണോ? വിശുദ്ധ ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണോ? അല്ല, വിശുദ്ധ ഖുർആൻ കൊണ്ട്. ഫദക്കിറു ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, എന്റെ താക്കീതുകളെ ഭയപ്പെടുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തണം നബിയെ എന്ന് റസൂലിനോട് പറയുക. അല്ലേ? മുഹമ്മദ് നബിയെ, അവിശ്വാസികളോടും അതേപോലെ തന്നെ മുനാഫിക്കുകളോടും കപടന്മാരോട് അവരൊന്നും താങ്കൾ വഴങ്ങിക്കൊടുക്കരുത്. അവരുടെയൊക്കെ കുതന്ത്രങ്ങൾക്കും അവരുടെയൊക്കെ ഭീഷണികൾക്കും നബി അങ്ങ് വഴങ്ങിക്കൊടുക്കരുത്, അനുസരിച്ചു പോകരുത് അവരെ. പിന്നെ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ കൊണ്ട് ഘോരമായ ധീരമായ സമരം അവരോട് നീ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ സഹാബിനെയും വിളിച്ചിട്ട് ഓരോ സഹാബിയുടെയും കയ്യിൽ ഖുർആന്റെ 10 കോപ്പി കൊടുത്തിട്ട് എറിഞ്ഞുകൂടടാ എന്ന് പറയലാണോ? അതാണോ ജിഹാദ്? അല്ല. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അടിച്ചു ചെന്നാലും ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല, സത്യത്തിലേക്ക് വരികയല്ലാതെ അവന് നിവൃത്തിയില്ല. അത്രത്തോളം ആശയ സംഭൃഷ്ടിയുള്ള അഗൗരവമുള്ള ആശയങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റേത്. അതുകൊണ്ട് മുജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ കൊണ്ട് ഘോരമായ സമരം നടത്തണം. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് സമരം ചെയ്യാൻ പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആൻ അല്ലെ അല്ലാഹു ഇവിടെ ഇതാണ്ടാ ജിഹാദ്. അപ്പൊ ഇങ്ങനെ ഖുർആൻ കൊണ്ടും മുഹമ്മദ് നബിയുടെ ഉത്ബോധനങ്ങൾ കൊണ്ടുമാണ് ഇസ്ലാം വളർന്നത്, വലുതായത്, മുസ്ലിമീങ്ങൾ അധികരിച്ചത്, അതേപോലെ ഇസ്ലാമിന് ശത്രുക്കളില്ലാതെയായത് ശുദ്ധ ഖുർആൻ കൊണ്ടാണ്, ഉത്ബോധനങ്ങൾ കൊണ്ടാണ്, വാളുകൊണ്ടല്ല, പരിചുകൊണ്ടല്ല, പീരങ്കി കൊണ്ടുമല്ല. പക്ഷെ അങ്ങനെ ഇത് ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നതാണ്. ഇസ്ലാം എന്ന് പറയുന്ന പുണ്യപ്രസ്ഥാനത്തോട് അറുപ്പും വെറുപ്പുമുള്ളവർ പ്രചരിപ്പിക്കുന്ന കഥകളാണിത്. ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത്, വാള് കണ്ടപ്പോൾ പേടിച്ചാണ് പലരും മുസ്ലിം എന്നൊക്കെ. അതേസമയത്ത് യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു വാളെടുക്കുന്ന ഒരു സമ്പ്രദായമേ ഇല്ല. ഇനി ഇതിന് തന്നെ തെളിവെന്താ പറയുന്നതെന്നറിയോ? അതും രസകരമാണ്. പണ്ട് ആരോ പറഞ്ഞതുപോലെ ഓരോ തെളിവും പരിശോധിച്ചു കഴിഞ്ഞാൽ വയറുവേദനക്ക് വിക്സ് പുരട്ടുന്നത് പോലെ, വയറുവേദനക്ക് വിക്സ് പുരട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇതേപോലത്തെ തെളിവ് മുഹമ്മദ് നബിക്ക് പ്രായം ചെന്നു, കാരണം 40 വയസ്സിലാണല്ലോ പ്രവാചകനാകുന്നത്. അങ്ങനെ 53, 63 ഒക്കെ വർഷം ജീവിച്ചപ്പോ പ്രായം ചെന്നു. അതേപോലെ യുദ്ധത്തിന് പോയിട്ടും അതേപോലെ പ്രചരണത്തിന് പോയിട്ടും പ്രബോധനത്തിന് പോയിട്ടും ക്ഷീണമുണ്ട്. അങ്ങനെ ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ, പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് ഒരാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്രേ, എന്തെന്ന് ഇവിടെ വാ, അവിടെ ചെന്നിട്ട് പറയും, പ്രസംഗം തുടങ്ങാൻ പോവാണ്, എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറയീ എന്ന് പറഞ്ഞത്രേ. ഇതാണ് മത്സര വിളിക്കുന്നതിന് തെളിവ്. ഏതാ മത്സര വിളി? ഈ ഖത്തീബ് വരുന്നതിന് മുൻപുള്ള ആ വിളി ഉണ്ടല്ലോ, ആ വിളിക്കാണ് മത്സര വിളി, മത്സര വിളി എന്ന്. അതിന് പല രൂപത്തിലും ആൾക്കാർ പറയും. ആ മത്സര വിളിക്ക് തെളിവെന്താന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി പറഞ്ഞു പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറയും, ആള് കൂടിയ ശബ്ദം ഉണ്ടാവും, ഒറ്റപ്പാടൊന്നുണ്ടായിക്കോളെന്നുള്ള ആള് കൂടിയ ശബ്ദം ഉണ്ടാവാൻ. വെറുതെ എന്നിങ്ങനെ ചെറിയ സ്വകാര്യം പറഞ്ഞാലും വലിയ ശബ്ദമാവുമല്ലോ, ഒരുപാട് ആളുകൾ കൂടിയാലും. അപ്പൊ അങ്ങനത്തെ ഒരു ശബ്ദങ്ങൾ കേട്ടപ്പോ മിണ്ടാതിരിക്കാൻ പറയും, പ്രസംഗം തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞു അത്രേ. അതാണ് ഇപ്പൊ മൂപ്പർ ഇങ്ങനെ വന്നിട്ട് ഈ പറഞ്ഞ ഹദീസൊക്കെ എടുത്തു പോകുന്നതിനും അതേപോലെ തന്നെ അങ്ങനെ പറയുന്നതിനൊക്കെ തെളിവ്. ഇനി വാള് പിടിക്കാൻ എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ, ചിലയിടത്ത് വടിയ, ചിലയിടത്തും വാളല്ല, എന്റെ നാട്ടിൽ വാള, ചില സ്ഥലത്തൊക്കെ ഇരുമ്പിന്റെ വടിയ, ചില സ്ഥലത്തൊക്കെ മരത്തിന്റെ വടിയ. മരത്തിന്റെ വടിയാണെങ്കിലും പേര് വാളെടുക്കുക എന്നുമാണ്. ആ മുക്കരി ചില പള്ളികളിൽ എടുക്കുന്നത് മരത്തിന്റെ വടി തന്നെ, അതിനും പേരെന്താ? മരത്തിന്റെ വാളെടുക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ മരം വാളല്ലാത്തതുപോലെ ആ നടക്കുന്ന മഹ്ശറയും ഈ പറഞ്ഞതല്ല, അവിടെ നടക്കുന്ന ഖുതുബയും നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെതല്ല. അതൊക്കെ സാധനം ഡൂപ്ലിയ. വാള് വടി വാളായതുപോലെ തന്നെയാണ് മറ്റുള്ള പരിപാടിയൊക്കെ അതിന് ശേഷം നടക്കാൻ പോകുന്നൊക്കെ അങ്ങനെ തന്നെയാണ്. അത് വേറെ വിശദീകരണത്തിൽ വരും. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്. അങ്ങനെ അയാൾ വന്നു, പിന്നെ ഖുതുബ നടത്താൻ വേണ്ടി അങ്ങോട്ട് കയറുകയാണ്. അവിടെ നമ്മുടെ സംസാരം എവിടെയെന്ന് ചോദിച്ചാൽ, ഈ മഹ്ശറ വിളി അതേപോലെ തന്നെ തുടർന്നുള്ള ബാങ്ക്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ എന്താ അപ്പൊ ഇതിന് തെളിവ്? എന്തുകൊണ്ട് ഇവരിതൊക്കെ പറയുന്നു, പ്രചരിപ്പിക്കുന്നു? എന്തുകൊണ്ട് ഇസ്ലാമിന്റേതായി നിലനിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ മഹ്ശറ വിളിയൊക്കെ കഴിഞ്ഞ് ഈ ബാങ്ക്, അതിലിപ്പോ ബാങ്കിലിപ്പോ എത്ര തെറ്റുകൾ നമ്മൾ പറഞ്ഞത്, ഹയ്യാല സ്വല ഹയ്യാലൽ ഫല, അവിടെ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയ സമയത്ത് ഹയ്യാല സ്വല, വിജയത്തിലേക്ക് നിങ്ങൾ, നമസ്കാരത്തിലേക്ക് നിങ്ങൾ വരുവീൻ, ഹയ്യാലൽ ഫല, വിജയത്തിലേക്ക് നിങ്ങൾ വരുവീൻ. ഈ പറഞ്ഞതിൽ എന്തൊക്കെ അബദ്ധങ്ങൾ എന്ന് ചോദിച്ചാൽ, വിളിച്ചു പറയുന്ന ആൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, വിളിച്ചു പറയുന്ന ആൾക്ക് ഇത്രയേ ഉള്ളൂ മുക്രിമാരെന്ന് പറഞ്ഞാൽ തന്നെ. ഞാൻ അവിടുന്ന് വിഷയം ഇങ്ങനെ വിധീകരിച്ചു പോകുന്നതാണ്. അതായത് മുക്രി എന്ന് പറയുന്നത് മുറുക്കി, മുറക്കി എന്നത് മുക്രിയായി മാറിയതാണ്. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ചുമതല എന്താ? മുക്രിയുടെ ഈ വരുന്ന ഖത്തീബിനെ മേലക്കയറ്റുക, വാള് കൊടുത്തിട്ടും മാശര വിളിച്ചിട്ടൊക്കെ മേലക്കയറ്റുക. അങ്ങനെ മേലക്കയറ്റുന്നവൻ എന്ന അർത്ഥമുള്ള മുറുക്കി എന്നത് മലയാളത്തിൽ ലോപിച്ചു ലോപിച്ചു മുക്രിയായി. അങ്ങനെയാണ് മുക്രി വന്നത്. അപ്പൊ മുക്രിമാരെ സംബന്ധിച്ചിടത്തോളം 99% മുക്രിമാരെ സംബന്ധിച്ചിടത്തോളം ഇവർ അറബി ഭാഷയിലോ അതല്ലെങ്കിൽ സാഹിത്യത്തിലോ ഖുർആനിലോ വിവരമുള്ളവരല്ല. വിവരമില്ലാതിരിക്കുക എന്നതാണ് മുക്രിയാവുള്ള യോഗ്യത കൂടി. അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ കാരണം എന്നറിയോ? വിവരമുള്ളവൻ മുക്രിയാവൂലല്ലോ. വിവരമുള്ളവൻ ഖത്തീബാവും മൗലിയരാകും. വിവരമില്ലാത്തവന്റെ പണിയാണ് ബാങ്ക് കൊടുക്കുക. ബാങ്ക് കൊടുക്കാൻ തിന വിവരം. ബാങ്ക് 5 നേരം ബാങ്ക് കൊടുക്കാൻ വിവരം വേണ്ടല്ലോ. നോക്കൂ നിങ്ങള് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. പൊന്നാനിപ്പള്ളിയിൽ, മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിപ്പള്ളിയിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ജൂതൻ വന്നു. എത്ര കാലം ആളുകൾ പറയുന്നത് 10-25 കൊല്ലം അയാൾ മുദല്ലിസായിട്ട് അവിടെ ജീവിച്ചു. നന്നായി ദർസ് നടത്തി മൂപ്പര്. അങ്ങനെ ഇത്രയും കാലം ദർസ് നടത്തിയിട്ട് പിന്നെ മൂപ്പരെ കാണാനില്ല. അങ്ങനെ അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾക്കൊരു കത്ത്, എല്ലാവർക്കും നന്ദിയുണ്ട്, ഇത്രയും കാലം എന്നെ തീറ്റിപ്പോറ്റി വളർത്തി എനിക്ക് എല്ലാ സൌകര്യങ്ങളും ചെയ്തു തന്ന നിങ്ങൾക്ക് നന്ദി, എന്റെ ദൌത്യം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരാണെന്നുകൂടി അയാൾ അതിന്റെ ചുവട്ടിൽ എഴുതിയിരുന്നു. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? നിങ്ങൾ പൊന്നാനിൽ ചെന്ന് നോക്കൂ, അപ്പൊ നിങ്ങൾക്കറിയാം. ഇപ്പോഴും അവിടെ നടക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ, സമുദായത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ നമ്മുടെ സമുദായത്തിൽ മറ്റു പല സ്ഥലങ്ങളിൽ നടക്കുന്നതിനേക്കാൾ ഇരട്ടിയ ഖുറാഫാത്തുകൾ, അതൊക്കെ നേരത്തെ ആ ജൂതൻ പഠിപ്പിച്ചു കൊടുത്ത തത്വങ്ങൾ തന്നെ. അപ്പോൾ എന്റെ ദൌത്യം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ ഇസ്ലാം പൊളിക്കാനുള്ള ദൌത്യമാണ് അവിടെ ഏൽപ്പിച്ചത്. അത് ഞാൻ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. അത് അതിന്റെ നിർവഹണത്തിന് വേണ്ടി വേണ്ടുന്ന സഹായങ്ങൾ മുഴുവൻ ചെയ്തു തന്ന നിങ്ങൾക്ക് നന്ദി. ഒരേ പൂരം. അപ്പോ മുക്രി, ഇതാ നമ്മുടെ വിഷയം. മുക്രി എന്ന് പറയുന്നത് വിവരമില്ലാത്തയാള്, വിവരമില്ലാതിരിക്കുക എന്നുള്ള അയാളെ യോഗ്യത. അങ്ങനെ അയാൾ പറയുന്നു, വിജയത്തിലേക്ക് നിങ്ങൾ വരുവീൻ എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയിട്ടോ അല്ലാതെയോ? നമസ്കാരത്തിലേക്ക് നിങ്ങൾ വരുവീൻ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയിട്ടോ അല്ലാതെയോ? എന്ന് അയാൾ പറയുന്നു. എന്താ ഈ ഹയ്യ കൊണ്ട് ഉദ്ദേശം? വരുവീൻ, വരൂ എന്നാണ് ഇവരുദ്ദേശിക്കുന്നത്. സത്യത്തിൽ വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ ശൈലി അനുസരിച്ച് വിളിക്ക്, ഇങ്ങോട്ട് വരൂ, വാ എന്നൊക്കെ പറയാൻ കാട്ടറബികൾ പോലും, നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ പരിചയമുള്ള ആളുകൾക്കറിയാം, ക്രൂരന്മാരായ അറബികൾ പോലും അവരുടെ തൊഴിലാളികളെ ഇങ്ങോട്ട് വാ എന്നൊക്കെ അർത്ഥത്തിന് വിളിക്കുന്നത് താൽ താൽ എന്നാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ താൽ എന്ന് പറയുന്ന വിളിയുണ്ടല്ലോ, സുന്ദരമായൊരു വിളിയ. അതിൽ യാതൊരു നീചത്തരമോ കാപട്യമോ അതിലില്ല, വേറെ അർത്ഥവും അതിലില്ല. വരൂ, ഇങ്ങോട്ട് വാ എന്ന് മാത്രം അതിനർത്ഥമുള്ളൂ. ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആനും ഉപയോഗിച്ചത്. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇം ബൈനനാ വബൈനക്കും അല്ലാ നഅബ്ദ ഇല്ലല്ലാ. മുഹമ്മദ് നബിയോട് പറയാണ് പഠിച്ചവൻ, ഖുൽ, നബിയെ പ്രഖ്യാപിക്കുക, യാ അഹ്ലൽ കിതാബ്, ഏ അഹ്ലുൽ കിതാബുകാരേ, തആലൂ, വരുവീൻ. യൂത ക്രിസ്തീയരോടാണ് കൽപ്പന, അവരോടാണ് പറയാൻ വേണ്ടി പറയുന്നത്. തആലൂ, വരുവീൻ, ഇലാ കലിമത്തിൻ, ഒരു വാക്കിലേക്ക്, സവാഇൻ ബൈനനാ വബൈനക്കും, നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ സമമായ യാതൊരു വ്യത്യാസവുമില്ലാത്ത ആ വചനത്തിലേക്ക് നിങ്ങൾ വരുവീൻ. അതെന്താണ്? അല്ലാ നഅബ്ദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഒരാളെയും നാം ആരാധിക്കാൻ പാടില്ല എന്ന തത്വത്തിലേക്ക്. വലാ നുശ്രിക ബിഹി ശൈഅൻ, അവനോട് ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന വിഷയത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ, ക്രൈസ്തവരെ, നമുക്കിടയിൽ വല്ല വ്യത്യാസമുണ്ടോ ഈ വിഷയത്തിൽ? അല്ലാഹു അല്ലാതെ മറ്റാരെയും പങ്കുചേർക്കാൻ പാടില്ല, അല്ലാഹുവല്ലാതെ അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന തത്വത്തിൽ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ഇല്ല. നമ്മൾ തമ്മിൽ ആ വിഷയത്തിൽ യോജിപ്പില്ലല്ലേ. വരുവീൻ ആ തത്വത്തിലേക്ക് എന്ന് പറയാൻ വേണ്ടി മുഹമ്മദ് നബിയോട് പടച്ചവൻ പറയുന്നത് ഉപയോഗിക്കുന്ന ഭാഷ താല. അപ്പോൾ താല എന്ന് പറയുന്നത് ഒരു വ്യക്തിയോടുള്ള കൽപ്പനയാണ്. അത് രണ്ടാളാണെങ്കിൽ താല എന്നോ, അതേപോലെ തന്നെ ബഹുമാന സൂചകമായിട്ട് താലോ എന്നോ പറയും. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ആ ആളുകളോട് താലോ എന്ന് ഉപയോഗിക്കാം, യാതൊരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയുള്ള ഭാഷ വരുവീൻ, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഭാഷ, സുന്ദരമായ അറബി സാഹിത്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഷ ഒഴിവാക്കിക്കൊണ്ട് ഹയ്യാ എന്ന് പറയുന്ന തനിക്കാടൻ ശൈലി, കാടൻ ശൈലി എന്നുകൂടി പറഞ്ഞാൽ പോരാ, പിന്നെയോ കാടന്മാർ പോലും ഉപയോഗിക്കാത്ത ശൈലിയാണത്. നോക്കൂ നിങ്ങൾ, അറേബ്യൻ നാട്ടിൽ ഗ്രാമീണരുണ്ടല്ലോ, അവിടുത്തെ ഭാഷയിൽ ബദുക്കൾ എന്നാണ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ തീരെ സംസ്കാരമില്ലാത്തവരും ടൗണുമായി ബന്ധമില്ലാത്തവരും ഒരു വേള മതത്തിന്റെ ചിഹ്നങ്ങൾ പോലും അറിയാത്തവരുമായ ആളുകളാണ് ബദുക്കൾ ബദുക്കൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ ഗ്രാമീണർ എന്ന് പറയും. ഈ ആളുകളിൽ നിന്ന് പോലും ഉണ്ടാകാത്തൊരു ശൈലിയാണ് ഹയ്യ എന്ന്. ഇവർ പോലും ഉപയോഗിക്കാറില്ല. അവർ പോലും പറയുന്നത് താൽ താൽ എന്ന് തന്നെ പറയാം. അപ്പോൾ ഹയ്യ എന്ന് പറയേണ്ടതിന് പകരം ഉപയോഗിക്കേണ്ടിയിരുന്നത് താല എന്നായിരുന്നു. അവിടെയും കാര്യമായ തെറ്റുണ്ട്. പിന്നെ ഈ അസ്വല എന്നതിന്റെ അവിടുത്തെ പ്രശ്നം നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാകും, ഇത്രയും കാലമായിട്ട് 1350 വർഷമായിട്ട് എന്തേ ഇതിനെക്കുറിച്ച് ആരും പറയാതിരുന്നത്, എന്തേ ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാതിരുന്നത്, എന്തേ ഇതാരും കണ്ടുപിടിക്കാതിരുന്നത് എന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ടാകും. അവർക്കൊക്കെ ആ സംശയ നിവാരണത്തിനുള്ള മാർഗമായി ചില ഭാഗങ്ങൾ ചില വശങ്ങൾ ഞാൻ പിന്നീട് പറയുന്നുണ്ട് എന്റെ സംസാരത്തിന്റെ അവസാനത്തിൽ. ആ ഭാഗത്തിലേക്ക് ഈ സമയത്ത് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഹയ്യ അലസ്വല, നമസ്കാരത്തിലേക്ക് വരുവീൻ. ഈ അസ്വല എന്ന് പറയുന്ന പദം വളരെ ഗൗരവമുള്ള എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥം ധ്വനിപ്പിക്കുന്ന ഒരു പ്രയോഗമാണത്. ജൂതന്മാർക്ക് സ്വഭാവം ഉണ്ടായിരുന്നു എന്ത് മോശമായ അർത്ഥവും നല്ല അർത്ഥവുമുള്ള ഒരു വാചകത്തെ ഉപയോഗിക്കുക. ഖുർആൻ അവർ അങ്ങനെ ഉപയോഗിച്ചിരുന്നു. മുഹമ്മദ് നബിയെ വിളിച്ചിരുന്നു എന്ത് റായിന, എന്നിട്ട് അവരെ വിളിച്ചു പറഞ്ഞു ലാ തഖൂലു റായിന വഖൂലുന്ദുർന, നിങ്ങൾ റായിന എന്ന് പറയരുത്. എന്താ റായിന എന്ന് പറയുന്ന വാക്കിന് കുഴപ്പം? ഞങ്ങളൊന്ന് ശ്രദ്ധിക്കണേ എന്ന അർത്ഥം കൂടി അതിനുണ്ട്. അതേപോലെ മോശമായി ധ്വനിപ്പിക്കുന്ന മോശമായ അർത്ഥത്തെ കുറിക്കുന്ന അർത്ഥവും അതിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. ലാ തഖൂലു റായിന, അങ്ങനെ നിങ്ങൾ പറയരുത്. പിന്നെ എന്ത് പറയണം? ഉന്തുർണ, കൂലുന്തുർണ, ഉന്തുർണ എന്ന് പറയൂ. എന്താ ഉന്തുർണ? ഞങ്ങളൊന്ന് പരിഗണിക്കണട്ടോ, ഞങ്ങളൊന്ന് ശ്രദ്ധിക്കണട്ടോ, ഞങ്ങളൊന്ന് നോക്കണേ എന്ന അർത്ഥത്തിൽ അതന്നെ പറഞ്ഞോളൂ. ഈ റായിന എന്ന് പറയുമ്പോ നിങ്ങളുടെ ഉദ്ദേശം ഒന്നാണെങ്കിൽ അതിൽ വേറെ അർത്ഥമുണ്ട്. മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആ അർത്ഥം മാത്രം ഉദ്ദേശിച്ച് വിളിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തിരുത്തണം, വിളിക്കാൻ പാടില്ല, ഖുർആൻ വിലക്കാണ്. ഇതേപോലെ മോശമായ ഒരർത്ഥവും നല്ല ഒരർത്ഥമുള്ള ഒരു പദത്തെ വിശുദ്ധ ഖുർആനിന്റെ ശൈലി അനുസരിച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഉപയോഗിച്ചതിനെ ഖുർആൻ വിമർശിക്കുകയും അതിനെ തിരുത്തുകയുമാണ് ഖുർആനിലൂടെ പഠിച്ചോൺ ചെയ്തത്. ഇത്തരണത്തിൽ ഇതിനേക്കാൾ ഗൗരവമുള്ള ഒരർത്ഥമാണ് ഈ സ്വല എന്ന് പറയുന്നതിലുള്ളത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അസ്വല എന്ന് പറയുന്നിടത്ത് അവസാനത്തിലുള്ള ഹാത്ത, ഹാ എന്ന് പറയുന്ന ഒരു ശബ്ദത്തിൽ അവസാനിക്കുന്ന ഒരു തായിനെ അവിടെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ തീയ്, അതേപോലെ തന്നെ ചൂട്, നരകം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതേസമയം അസ്വലാത്ത് അവിടുത്തെ ഒരു ഹായിനെ ഉദ്ദേശിക്കുകയും ആ താഴെ അവിടെ ഉണ്ടാകുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരമാണെങ്കിൽ നമസ്കാരം, പ്രാർത്ഥന എന്നൊക്കെയുമാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഹയ്യ അലസ്വല എന്ന ആ പ്രയോഗം തന്നെ ഹയ്യ എന്ന് പറയുന്ന വിളി തെറ്റ്, ഖുർആനിന്റെ പരിചയമില്ലാത്തതും സാഹിത്യത്തിൽ ഉപയോഗിക്കാത്തതുമായ ഒരു വിളി. രണ്ടാമത്തത്, ഇനി ഹയ്യ എന്ന് തന്നെയായിരുന്നു ശുദ്ധമായ ഭാഷാശൈലിക്കും അതേപോലെ ഖുർആനിനും വിരുദ്ധമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും അങ്ങനെ ഒപ്പിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഹയ്യ ഇലസ്വല എന്ന് പറയുകയാണെങ്കിൽ നമസ്കാരത്തിലേക്ക് വരുവീൻ എന്നതിനർത്ഥം കൊടുക്കാമായിരുന്നു. പക്ഷേ അല എന്നത് ഒരിക്കലും നമസ്കാരത്തിലേക്ക് എന്ന അർത്ഥത്തിന് വരില്ല. അല എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലേക്ക്, അപ്പൊ തീയിന്റെ മുകളിലേക്ക് ചാടാൻ വരൂ, ഓടാൻ വരൂ എന്നുള്ള ഒരർത്ഥമാണ് ഇതുണ്ടാക്കിയിട്ടുള്ള ആളുകൾ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല. പക്ഷേ ഇതിന്ന് പ്രചരിപ്പിക്കുന്ന അതല്ലെങ്കിൽ കോടിക്കണക്കിന് പള്ളികളിൽ വിളിച്ചു പറയുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇന്ന് അത് ഉദ്ദേശമില്ലാതിരിക്കാം. അവർ ആ വിഷയത്തിൽ നിരപരാധികളായിരിക്കാം, നമ്മൾ തർക്കിക്കുന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ മോശക്കാരൊന്നുമല്ല. അവർക്ക് ഇങ്ങനെ ഒരു കുബുദ്ധി അതിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. അപ്പോൾ ഹയ്യ അലസ്വല എന്നതിന് പകരം ഹയ്യ ഇലസ്വല എന്ന് പറയുകയായിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ലതായിരുന്നു. മാത്രമല്ല സ്വലാ എന്ന് തന്നെ അവിടെ ഒരു കാറ്റുപോകുന്ന ശബ്ദത്തോടുകൂടി ആകണം അവിടെ. അങ്ങനെ ആയാൽ മാത്രമേ നമസ്കാരമാകൂ, പ്രാർത്ഥനയാകൂ. അതല്ല സ്വല എന്ന് പറയുകയാണെങ്കിൽ അവിടെ അർത്ഥം തീ, നാശം എന്നല്ലാതെ മറ്റൊരർത്ഥം അവിടെ കൊടുക്കാൻ സാധ്യമല്ല. പിന്നീട് ഹയ്യ അലൽ ഫലാഹ് എന്നാണ്. ഇവിടെയും ഹയ്യ എന്ന് പറയുന്ന തെറ്റ് അവിടെയും ഉണ്ട്. ഹയ്യ എന്ന് പറയുന്ന തെറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും ഉണ്ട്. ആ തെറ്റ് നേരത്തെ പറഞ്ഞ അതേ വിശദത്തിന് കൊടുത്തുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അവിടെ ഫലാഹ് വിജയത്തിലേക്ക് വരൂ എന്നാണ്. സത്യത്തിൽ നമസ്കാരം എന്നത് സ്വതന്ത്രമായിട്ട് ഒരു വിജയമാണെന്നോ അതല്ലെങ്കിൽ വിജയിക്കാനുള്ള മാർഗമാണെന്നോ പടച്ചതമ്പുരാൻ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെ സ്വതന്ത്രമായ നമസ്കാരം എന്ന് പറയാൻ, നമസ്കാരം മാത്രമായിട്ട് അതിന്റെ പിന്നാലെ മറ്റ് കർമ്മങ്ങളൊന്നും ചെയ്യാതെ കേവല നമസ്കാരം ഒരു പുണ്യമാണെന്നോ സ്വതന്ത്ര വിജയമാണെന്നോ വിജയത്തിലേക്കുള്ള ഒരു മാർഗമാണെന്നോ ഒന്നും പടച്ചതമ്പുരാൻ സ്വതന്ത്രമായി നമസ്കാരത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് നിങ്ങളെ നരകത്തിലെത്തിച്ചത്. അപ്പോൾ അവർ പറയും, കാലു ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായില്ല. വലം നക്കു നുത്രമിൽ മിസ്കീൻ, ഇവിടെ അതൊന്നും ഒതുവില്ല. ശേഷം രണ്ടു മൂന്ന് ആയത്തുകൾ വേറെണ്ട്, ഇതൊന്നും ഒതുവില്ല. അപ്പോൾ മാ സലകക്കും ഫീ സഖർ, നമസ്കാരത്തിന് പുണ്യമില്ലെന്നാണോ പറയുന്നത്? നമസ്കാരം സ്വതന്ത്രമായി ഒരു പുണ്യമുള്ളതും വിജയമുള്ളതും കാര്യമല്ലെന്നാണോ പറയുന്നത്? മാ പടച്ചോൻ പറയുന്നത് എന്താണ്? മാ സലകക്കും ഫീ സഖർ, എന്താണ് നിങ്ങളെ നരകത്തിലെത്തിച്ച വസ്തു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി, കാലു ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. കണ്ടോ? അപ്പൊ നമസ്കരിക്കാതിരിക്കുക എന്നത് നരകത്തിൽ നരപ്രവേശനത്തിലുള്ള ഒരു മാർഗമാണ്, സ്വർഗം നിഷേധിക്കപ്പെടാനുള്ള ഉപാധിയാണ് എന്ന് പറയും. ഇത് മാത്രമേ ഇവിടെ പറയുള്ളൂ. എന്നാ പടച്ചവൻ പറയുന്ന എന്താരോ? മാ സലകക്കും ഫീ സഖർ, കാലു ലം നക്കു മിനൽ മുസല്ലീൻ, വലം നക്കു നുത്ഇമുൽ മിസ്കീൻ, വകുന്നാ നുകദിബു ബി യൗമിദ്ദീൻ, അല്ലേ? ഇതൊക്കെ പറഞ്ഞു. അതേപോലെ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഈ മൂന്ന് കാര്യം പറഞ്ഞു. ഈ മൂന്ന് കാര്യത്തിൽ ഒരെണ്ണം മാത്രമേ പറയൂ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല. മാത്രമല്ല വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ആണ്ടുപോകുന്നവരോടുകൂടെ ഞങ്ങൾ അങ്ങോട്ട് ആണ്ടുപോകുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, നിലവിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെളിവുള്ളതാണോ അതല്ലെങ്കിൽ അത് ആദർശബന്ധിതമാണോ ഇതൊന്നും പരിശോധിക്കാതെ അങ്ങോട്ടവർ പറയുന്നതും കേൾക്കുന്നതൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന സ്വഭാവമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് പറഞ്ഞതിനെ വില കൽപ്പിക്കുന്നില്ല, അതവിടെ പ്രസ്താവിക്കുന്നില്ല. അതേപോലെ പാവങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും സഹിക്കുന്നവർക്ക് മറ്റേ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലുതായ ഒരു അമൽ സ്വാലിഹാത്തായി പടച്ചവന് പരിചയപ്പെടുത്തുന്നു. അത് ഞങ്ങൾ ചെയ്യാറില്ലാത്തവരായിരുന്നു എന്നും കൂടി അതിന് പിന്നാലെ പറയുന്നുണ്ട്. അത് ഉൾപ്പെടെ ഞങ്ങൾ നമസ്കരിക്കാറുമുണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. അതല്ലാതെ നമസ്കരിക്കാതിരുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് നരകത്തിലിടുമെന്നോ അതല്ലെങ്കിൽ നമസ്കരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് സ്വർഗത്തിൽ കടത്തുമെന്നോ പറഞ്ഞ ഒരൊറ്റ ആയത്ത് പോയിട്ട് ഒരു കഷ്ടമെങ്കിലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. അപ്പോൾ ഇതാണ് വിഷയം. അപ്പോ എന്താ പറയുന്നത്? ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് നിങ്ങൾ വരുവീൻ എന്ന് പറഞ്ഞാൽ ഇത് വിജയമാണ് എന്ന് വരണമല്ലോ. നമസ്കരിക്കൽ, അഞ്ചു നേരം പള്ളിയിൽ വന്ന് നമസ്കരിക്കൽ വിജയമാണ്, അത് വിജയമാണ് എന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ വകുപ്പില്ലാത്തതുകൊണ്ട് അതൊരു വിജയമാണ്, ആ വിജയത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് വിളിച്ചു പറയുന്നത് കളവാണ്, അസംബന്ധമാണ്. മനസ്സിലായോ? പിന്നെ എങ്ങനെ നമസ്കാരത്തെ കാണേണ്ടത്? അതും പഠിച്ചോൺ തന്നെ പറഞ്ഞു. നമസ്കാരം എന്തിന്? അതൊരു വിഷയം വേറെയാണ്. പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ലെങ്കിലും ഇവിടെ അതൊരൽപ്പം പരാമർശിക്കേണ്ടത് കൊണ്ട് ഞാൻ പറയുകയാണ്. പഠിച്ചോൺ പറയുന്നത്, ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, നമസ്കാരമടക്കമുള്ള എല്ലാ നന്മകളും എല്ലാ ഹസനത്തുകളും യുദ്ഹിബുന സയ്യിആത്ത്, തിന്മകളെ പോക്കിക്കളയും. മാത്രമല്ല ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, നമസ്കാരം നിർവഹിക്കുന്ന കടമ എന്താണ് മനുഷ്യനിൽ? തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, നീചപ്രവർത്തനങ്ങളിൽ നിന്നും അതേപോലെ തെമ്മാടിത്തരങ്ങളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഒരു വേലിയാണ് നമസ്കാരം. മനസ്സിലായോ? അപ്പോൾ എന്ത് വേണം? നമസ്കരിക്കുന്ന ഒരു വ്യക്തിയിൽ അയാൾ പുണ്യവാനാണെന്നോ അയാൾ ചെയ്യുന്ന പ്രവർത്തനം നല്ലതാണെന്നോ ഒക്കെ പറയണമെങ്കിൽ ആ നമസ്കാരം അയാളെ തെമ്മാടിത്തരങ്ങളിൽ നിന്ന് തടയുന്നതാകണം. അല്ലെങ്കിൽ ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞ ആയത്തിലെ പഠിച്ചവൻ ഉൾപ്പെടുത്തുള്ളൂ. മാത്രമല്ല അത് വേറൊരു ഭാഗമാണ്, ഞാൻ ആ ഭാഗത്തേക്ക് വിശാലമായി കടക്കുന്നില്ല, എന്റെ വിഷയം വേറെ ആയതുകൊണ്ട്. അപ്പോ നമസ്കാരം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താകണം? തൻഹ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, കൃത്യമായി പടച്ചതമ്പുരാൻ പറഞ്ഞ രൂപത്തിൽ നമസ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാകണം, മോശമായ തമ്മാടിത്തരങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നവനാകണം. ഇത് രണ്ടും അവനിൽ ഉണ്ടെങ്കിൽ, നമസ്കാരവും ഉണ്ട് എങ്കിൽ തമ്മാടിത്തരങ്ങളും ഉണ്ടെങ്കിൽ, അവന്റെ നമസ്കാരം നമസ്കാരമല്ല, അതിന് പ്രതിഫലവും പടച്ചവൻ കൊടുക്കൂല. മാത്രമല്ല ഒരു വേള അവനക്ക് നരകം കൂടി ഉണ്ടെന്ന് പടച്ചവൻ പരിചയപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ഏതായാലും കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കേണ്ടെന്ന ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ ഇന്ന സ്വലാത്ത് തൻഹാനിൽ പശ്ചാവിൽ മുങ്കർ, നമസ്കാരം തടയണം. അത്ര ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നത്. പിന്നീട് ഈ ഇതൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവമുള്ള ചില ഭാഗങ്ങൾ ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇസ്ലാമിനോടും അതല്ലെങ്കിൽ അതിന്റെ ആരാധനകളോടും അസൂയയും അതേപോലെ തന്നെ ദേഷ്യവുമുള്ള ആളുകൾ ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഹയ്യാല സ്വല, ബാങ്ക് കൊടുക്കുന്നവൻ പറയുന്ന അതേ വാക്കുകൾ ബാങ്ക് കേൾക്കുന്ന ആളുകളൊക്കെയും പറയണമെന്നാണ്. അതെങ്ങനെ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മുക്രി സാഹിബ് വിളിച്ചു പറയുമ്പോൾ കേൾക്കുന്നവരൊക്കെയും എന്ത് പറയണം? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ബാങ്ക് അടക്കണം. ഒരു നേരത്ത് ഒരു സ്ഥലത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ ലോകത്ത് മുഴുവൻ ബാങ്ക്, ലോകം മുഴുവൻ ബാങ്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവിടെ പറയുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂൽ എന്നാണ് അയാൾ പറയുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദ റസൂൽ എന്നാണ് ഇയാളും പറയണം, കേൾക്കുന്നവരൊക്കെ പറയണം എന്നാ ഇനി ചെറിയൊരു മാറ്റമുണ്ട്. അതെന്താ? ഹയ്യാല സ്വലാ, നമസ്കാരത്തിലേക്ക് വരുവീൻ, നല്ലർത്ഥത്തിലാണെങ്കിൽ. അതല്ല തീയിൽ ചാടാൻ ഓടി വരീനടാ എന്ന് മോശാർത്ഥമാണെങ്കിൽ അപ്പൊ എന്താ പറയേണ്ടതെന്നറിയോ? കേൾക്കുന്നവരൊക്കെ പറയണം ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഈ അർത്ഥം, ഈ വാക്കുണ്ടല്ലോ, ഇത് കേൾക്കുമ്പോ ഗൾഫ് രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും ചെറിയ ഒരു ബോധമുണ്ടെങ്കിൽ, രണ്ട് മണിക്കൂറെങ്കിലും ഗൾഫിൽ താമസിക്കാൻ ഭാഗ്യം ലഭിച്ചവനക്ക് ഈ ലാ ഹൗലന്റെ ഗൗരവം അറിയാം. ഈ അറബികളടുത്തൊക്കെ ജോലി ചെയ്തവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്തൊരു ഗൗരവമുള്ള സംഭവമാണ് ആ പറഞ്ഞത്, മനസ്സിലായോ? ലാ ഹൗല വലാ ലാ ഹൗല വലാ ഖുവ്വത്ത, അത് ആ പ്രത്യേക അവരുടെ ശബ്ദം അനുസരിച്ചിരിക്കും. അത് ചില ആളുകൾ മുഴുവനാക്കൂല. അപ്പൊ നമ്മുടെ പരപ്പനങ്ങാടി ഭാഗത്തുള്ള ആളുകൾ, ഞാൻ കുറേ മുമ്പാട് ചെന്നപ്പോ ഔക്കാദർ കുട്ടിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായി. അപ്പൊ ആ ഭാഗത്തുള്ള ആളുകൾക്ക് നീ പറഞ്ഞത് ഒരു 10 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും എനിക്കത് മനസ്സിലായി പറഞ്ഞത് എന്താണ്? ഔക്കർ കുട്ടിന ഈ പറഞ്ഞത് കൊണ്ട്, ഇവരിപ്പി പറഞ്ഞ സാധനം കൊണ്ട് ഔക്കാദർ കുട്ടിനെഹാന്ന് പൂർത്തിയാക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക്, അവരുടെ സാഹിത്യം അറിയുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞത് ഔക്കാദർ കുട്ടിനെഹാന്നാണെന്ന് അറിയുള്ളൂ. ഔക്കർ കുട്ടിന് ഇത്ര പറയുന്നുള്ളൂ. അതേപോലെ ഇവരുടെ ആ കുഴഞ്ഞിട്ടുള്ള ആ രൂപത്തിലെ പറയൂ, പറഞ്ഞത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാന്ന് ഈ പറഞ്ഞ ഈ ശബ്ദത്തിൽ അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഗൗരവമുള്ള ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം പറ്റുന്ന, അവരുടെ മുതലിന് നാശനഷ്ടമുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ ആ മറ്റേ ഇതോടുകൂടി പറയുന്നതാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാന്ന് ചില ആളുകൾ തലയിൽ കൈ വെച്ചിട്ട് തന്നെ പറയാം. നോക്കൂ നിങ്ങള്. അപ്പൊ ഇവിടെ ഹയ്യാല സ്വലാ, നമസ്കാരത്തിലേക്ക് വരുവീൻ, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുവീൻ എന്ന് പറയുമ്പോ ഈ വാക്കുകൾ പറയണം. ആര് കേൾക്കുന്നവരൊക്കെയും പറയണം ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാന്ന് പറയണം. എന്താ വാക്കിന്റെ അർത്ഥമോ? ഈ നമ്മളിപ്പോ ഈ പറയുന്ന വാക്കുകളൊക്കെ ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ലല്ലോ, ഈ കാസറ്റ് പിടിക്കുന്നത് ലോകത്ത് എവിടെ കൊണ്ടുപോയാലും ഇതെല്ലാവർക്കും കേൾക്കാം. അപ്പൊ നമ്മള് ഇവിടെ സംസാരിക്കുന്നതും അതേപോലെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി സംസാരിക്കുന്നതിലും വ്യത്യാസമില്ല. ഇത് നമ്മള് ഒരു മുസ്ലിയാർ ഇവിടുന്ന് നമ്മുടെ കൈരളിക്ക് സമ്മാനം നൽകിപ്പോയതുപോലെ വാമൊഴിയും വരമൊഴിയും എന്നുള്ള വ്യത്യാസമല്ല. ഇത് വരമൊഴി തന്നെ അല്ലേ, നമ്മൾ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ലോകത്ത് മുഴുവനും ഇത് എത്തും. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയും നല്ല ചിന്തയോടുകൂടിയും തന്നെ പറയുന്നത്, ഇതിനെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ ലാ ഹൗല, ഇവിടുന്ന് എനിക്ക് നീങ്ങാൻ സാധ്യമല്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എങ്ങനെ ലാ ഹൗല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് നീങ്ങാൻ സാധ്യമല്ല. എന്തിനാ മറുപടി എന്നറിയോ? ഹയ്യാല സ്വലാ, വിജയത്തിലേക്ക് വരുവീൻ എന്ന് പറയുമ്പോ ഇവന്റെ മറുപടി അനങ്ങാൻ കഴിയില്ല. മനസ്സിലായോ? അതേസമയത്ത് പിന്നീട് ഒന്നുകൂടി ഉണ്ടല്ലോ, അയ്യാല സ്വലാഹ് എങ്ങനെ വരുമ്പോ അടുത്തെന്താ, ലാ ഹൗല വല കുവ്വത്ത, ഇനി ഞാൻ അവിടെ വന്നാലോ എനിക്ക് നിസ്കരിക്കാനും കഴിയില്ല. ആ വാക്കിന് അങ്ങനെ അർത്ഥമുള്ളൂ, ഇബാദത്ത് ചെയ്യാൻ സാധ്യല്ല. ലാ ഹൗല അനങ്ങാൻ സാധ്യമല്ല, വല കുവ്വത്ത ഇബാദത്ത് എടുക്കാനും പറ്റൂല എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഉന്നതനും മഹാനുമായ പടച്ചോനെ കൊണ്ടല്ലാതെ. അത് പഠിച്ചവുമാണെങ്കിൽ ചെയ്തോട്ടെ നിർവഹിച്ചോട്ടെ എന്നുള്ള ഒരർത്ഥത്തിൽ ആണ് ഇത് ഒപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതേസമയത്ത് പഠിച്ചവൻ പറയുന്ന എന്താ അറിയോ, നന്മയിലേക്കും അതേപോലെ ഗുണത്തിലേക്കും വിശ്വാസികളെ വിളിക്കപ്പെട്ടാൽ, വിശ്വാസികൾ വിളിക്കപ്പെട്ടാൽ അവരുടെ മറുപടി എന്തായിരിക്കും എന്നറിയോ, കാലു സെമിയന, ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, കേട്ടതിതാ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. എങ്കിൽ മറ്റൊരുടെ മറുപടി എന്താ, കാലു സമിയനാവ അസൈന. ജൂത ക്രിസ്തീയരിൽ ചില ആളുകളുടെ മറുപടി, കാലു അവർ പറയും സമീന ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ വാസൈന ഞങ്ങൾ നേരെ തിരിച്ചേ പ്രവർത്തിക്കൊള്ളൂ എന്ന്. മനസ്സിലായോ? വിശ്വാസികൾ അങ്ങനല്ല, കാലു സമിയനാവ അത്താഴന, ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുന്നു, അതാ ഞങ്ങളിതാ വരാൻ തയ്യാറായിരിക്കാന്ന് പറഞ്ഞ കൊട്ടിച്ചാടി പോവുക. പക്ഷെ ഇത് കേൾക്കുന്നവരൊക്കെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കണം? നോക്കൂ നിങ്ങൾ, ഇത് ഉണ്ടാക്കിയതിൽ യാതൊരു ശുദ്ധിയുമില്ല. മുസ്ലിം സമൂഹത്തെ മുഴുവനും കുരങ്ങു കളിപ്പിക്കലാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, ഇന്ന് ഈ കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മുക്രിമാരിൽ ഒരറ്റ മുക്രിക്കും അതല്ലെങ്കിൽ മുറുക്കിക്കും എന്തില്ല, ഇപ്പറഞ്ഞ ലക്ഷ്യം ഉണ്ടാവില്ല. അത് കൂടി നമ്മൾ പറയണല്ലോ. പക്ഷെ ഉണ്ടാക്കിയവന് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇനിയിപ്പോ സുബഹി ബാങ്കിലാണെങ്കിലോ, ബാങ്കിൽ എല്ലായിടത്തും ഒരു ബാങ്കല്ല, ഇത് ആകെ കുഴഞ്ഞു മറിഞ്ഞ സംഭവം എന്നുള്ളത് തലയുള്ളവർക്കൊക്കെ അറിയാം, ഇല്ലാത്തവർക്ക് ഒരു കുറച്ച് സംശയിക്കുന്നുള്ളൂ. അതായത് വിശുദ്ധ ഖുർആനിലെ വാക്കുകൾ എല്ലായിടത്തും ഒരേ വാക്കുകളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ആരാധനാ കർമ്മങ്ങൾ പാകിസ്ഥാനിൽ നിർവഹിക്കുന്നത് പോലെ തന്നെ അമേരിക്കയിലും നിർവഹിക്കണം, അവിടെ നിർവഹിക്കുന്നത് തന്നെ ഇന്ത്യയിലും നിർവഹിക്കണം, ലണ്ടനിലും നിർവഹിക്കണം, ലോകത്തന്നെ എല്ലായിടത്തും അങ്ങനെ തന്നെ. പക്ഷേ സൗദി അറേബ്യയില് എല്ലായിടത്തും ഒരു ബാങ്കാണോ? അല്ല. കുവൈത്തിലെ ഒരുപാട് പള്ളികളിൽ എല്ലായിടത്തും ഒരു ബാങ്കാണോ? അല്ല. ഇറാനിൽ ഒരു ബാങ്കാണോ? അല്ല. എല്ലായിടത്തും പലയിടത്തും ബാങ്കിന് വ്യത്യാസമുണ്ട്. കേരളത്തില് എന്തോ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഏതാണ്ട് എല്ലായിടത്തും ബാങ്ക് ഒരു പോലെ തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കേരളത്തിൽ അങ്ങനെ എല്ലായിടത്തും, പക്ഷെ കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ പല സ്ഥലത്തും അഷദു അന്ന അലിയും വലിയുള്ള എന്ന് പറയുന്നിടണ്ട്. അതേപോലെ തന്നെ ഷിയാക്കളുടെ ബാങ്കില്, ഷിയാക്കൾ എന്ന് പറഞ്ഞാല് അതില് ഒന്നും രണ്ടും കക്ഷികളൊന്നുമല്ല, അത് ഇങ്ങനെ ഗ്രൂപ്പുകളായി ഉപഗ്രൂപ്പുകളായി പിന്നെ ഗ്രൂപ്പായി ഒരുപാട് വകുപ്പുകൾ അതിലുണ്ട്. ബാങ്ക് കഴിയണമെങ്കിൽ ഞാൻ ഒരു ദിവസം, എനിക്ക് ഈ ഇങ്ങോട്ട് ഈ വരവ് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന അടുപ്പിച്ചപ്പോ ഞാൻ കുറച്ച് ദിവസം ജോലി എനിക്ക് വേണ്ടിയിട്ട് ജോലിയിൽ നിന്ന് ഒഴിവായി. അപ്പൊ എന്റെ സഹോദരൻ പറഞ്ഞു, വെറുതെ ഇരിക്കല്ലേ റൂമിൽ, നമുക്ക് വരി, നമുക്കൊരു പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാനും അയാളും കൂടിയിട്ട് ഒരു നല്ല ഒരു മറ്റേ രസകരമായ ഒരു ജോലിയാണ്. ആ ജോലിയിൽ ഇത്തിരിയൊക്കെ കടുപ്പുണ്ടെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടുവന്നു. ആ സമയത്ത് അതിന്റെ തൊട്ടടുത്ത് ഷിയാക്കളുടെ പള്ളിക്ക് അവിടെയുള്ള അളയാളം പച്ച കുബ്ബയുണ്ട്.